You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഓസ്ട്രേലിയയിൽ ഈ വർഷം 200-ലധികം ആളുകൾ ഇൻഫ്ലുവൻസ ബാധയെ മൂലം മരിച്ചതായിട്ടാണ് കണക്കുകൾ. ഒരു ഇനം വൈറസിനെതിരെയുള്ള രോഗപ്രതിരോധ കുത്തിവയ്പ്പിന്റെ ശക്തി നഷ്ടപ്പെട്ടതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്നിരുന്നാലും ഫ്ലൂ ബാധയ്ക്കെതിരായുള്ള കുത്തിവയ്പ്പുകൾ എടുക്കാത്തവർ വാക്സിനേഷൻ എടുക്കണമെന്നുള്ള മുൻകരുതൽ തന്നെയാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയയിൽ സ്കൂൾ ഓഫ് മെഡിസിനിൽ ക്ലിനിക്കൽ ഫാർമസി ലെക്ചററായി പ്രവർത്തിക്കുന്ന ഡോക്ടർ മുഹമ്മദ് സലാഹുദ്ദീൻ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ മുഹമ്മദ് സലാഹുദ്ദീൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെല്ലീസ്.
ശ്രീ മുഹമ്മദ്, ഓസ്ട്രേലിയയിൽ ഈ വർഷം ഇൻഫ്ലുവൻസ ബാധ മുൻവർഷത്തെ അപേക്ഷിച്ച് കഠിനമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വാക്സിനുകൾ ഒരു സ്ട്രെയിനിനെതിരെ ഇൻഎഫക്റ്റീവ് ആയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നിരിക്കുന്നു. ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നു. ഇത് ഈ വാക്കുകളെല്ലാം തന്നെ സാധാരണ എല്ലാവർക്കും മനസ്സിലാക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഒന്ന് വിശദീകരിക്കാമോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്?
തീർച്ചയായും ഡെലീസ്, ഞാനും ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നു. അതായത് ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം 120,000 പരം ആളുകൾക്ക് ഫ്ലൂ പിടിപെട്ടു എന്നാണ് ഓസ്ട്രേലിയയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലൂ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ വൈറസ്, ആ വൈറസിൽ 4 different types ഓഫ് സ്ട്രെയിൻസ് ഉണ്ട്. ആ 4 strains ഒരെണ്ണത്തിനാണ് മ്യൂട്ടേഷൻ അഥവാ പരിവർത്തനം സംഭവിച്ചിട്ടുള്ളത്. ആ സ്ട്രെയിനിന്റെ പേര് H3N2 എന്നാണ്. ഇത് നമ്മുടെ WHO ഹെഡ്ക്വാർട്ടേഴ്സിൽ അവരുടെ ലാബിൽ പ്രൊഫസർ കാൻഡാ സബ്രാവോ അവർ ടെസ്റ്റ് ചെയ്ത് ഇത് സ്ഥിരീകരിച്ചതാണ്. സോ ഇത് ഒരു കൺഫേംഡ് തിങ് ആണ്. അതായത് നമ്മുടെ ഓസ്ട്രേലിയയിൽ ഈ ഒരു സ്ട്രെയിനിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടു എന്നുള്ളത്. പോയ മാസം 42,000 ഓസ്ട്രേലിയൻസിൽ ഈ വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ വളരെ കൂടുതലാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇതിൽ നമ്മുടെ 4 strain, അതായത് 4 ഇനമുള്ള ഈ ഇൻഫ്ലുവൻസ വൈറസിൽ ഒരെണ്ണത്തിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്.
ഒരെണ്ണത്തിന് മ്യൂട്ടേഷൻ അഥവാ ഒരു പരിവർത്തനം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെതിരെ ഇതിന് ഇഫക്റ്റീവ് അല്ലാതായി മാറിയിരിക്കുകയാണോ ഈ വാക്സിൻ?
ആ വൈറസിൽ നിന്നുമാണ് നമുക്ക് എന്തെങ്കിലും ഈ അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നെങ്കിൽ അത് ആ സ്ട്രെയിനിലാണ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ബാക്കി 3 strains നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നതാണ് ഈ വാക്സിൻ എടുക്കുന്നതിലൂടെ.
അതുകൊണ്ട് തന്നെയായിരിക്കണം അധികൃതർ വാക്സിനേഷനുകൾ എടുക്കുന്നതിൽ നിന്ന് പിന്മാറരുത്, മുന്നോട്ട് പോകണം. എല്ലാവരും വാക്സിനേഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ഇനിയും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വീണ്ടും എടുത്തു പറയുന്നത് എന്ന് തോന്നുന്നു.
തീർച്ചയായും ഡെനീസ്, ബിക്കോസ് വാക്സിനേഷൻ എടുക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരു ഒരു പ്രൊട്ടക്ഷനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ അസുഖം വരാതിരിക്കാനുള്ള ചാൻസും കൂടുന്നുണ്ട്. അതേപോലെ തന്നെ വന്നാൽ കൂടെ നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസും വളരെ വളരെ കുറവായിരിക്കും നമ്മൾ വാക്സിനേഷൻ എടുക്കുവാണെങ്കിൽ. പോരാത്തതിന് ഒരു സ്ട്രെയിൻ മാത്രമേ ഇപ്പം മ്യൂട്ടന്റ് ആയിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ബാക്കി 3 strains നമുക്ക് ഇപ്പോഴും പ്രവർത്തനമാണ്. അത് മ്യൂട്ടേഷൻ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല.
ശ്രീ മുഹമ്മദ്, ഇനി എന്തുകൊണ്ടായിരിക്കണം ഈ വർഷത്തെ ഫ്ലൂ ബാധ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പേരെ ബാധിച്ചിരിക്കുന്നത്? അതിന്റെ ഒരു കാരണം എന്താണ്?
എന്താന്ന് വെച്ചാൽ ഈ ഇൻഫ്ലുവൻസ വൈറസ് വളരെ വേഗം മ്യൂട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന, അതായത് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. നമുക്ക് ഒരിക്കലും ഈ വൈറസിനെ പ്രിവെന്റ് ചെയ്യാൻ, അതായത് ഈ വൈറസിനെ എതിരെയുള്ള വാക്സിൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വർഷവും പുതിയ സ്ട്രെയിൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ വൈറസ് എത്രയും പെട്ടെന്നാണോ മ്യൂട്ടേഷൻ ആവുന്നത് അതനുസരിച്ച് നമ്മൾ വാക്സിൻ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ രോഗബാധ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന വൈറസ് 2 types പ്രോട്ടീൻ ആണ് ഇതിന്റെ ഉപരിതലത്തിൽ, അതായത് സർഫസിൽ കാണുന്നത്. ഒന്ന് H and another one is N. അത് H എന്ന് പറഞ്ഞ ഹെമഗ്ലൂട്ടിനിൻ ആൻഡ് N എന്ന് വെച്ചാൽ ന്യൂറോമിനിഡേസ്. സോ ഈ 2 proteins ഉണ്ടാകുന്ന പരിവർത്തനത്തിലൂടെയാണ് ഈ സ്ട്രെയിനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. നമ്മൾ ഒരു വാക്സിൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രോട്ടീനിനെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഈ വാക്സിൻ ഉണ്ടാക്കുന്നത്. അതിൽ ഈ പ്രോട്ടീനിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന വാക്സിൻ ആ പ്രോട്ടീനെതിരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പറ്റത്തില്ല.
ഇനി ഓസ്ട്രേലിയയിലെ വാക്സിനേഷൻ പദ്ധതികൾ എത്രമാത്രം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് പുരോഗമിച്ചിട്ടുണ്ട്? അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഒരു നിലവാരം ഉറപ്പാക്കുന്നതിന് എന്താണ് ചെയ്യുന്നത്?
തീർച്ചയായും ഡെനീസ്, വാക്സിനേഷൻ ഇൻ 2008 നോക്കുവാണെങ്കിൽ 1,10,000, അതായത് 11 million ആളുകൾക്ക് ഓസ്ട്രേലിയയിൽ വാക്സിനേഷൻ കൊടുത്തു. അത് ഈ വർഷത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ വർഷം അത് അതിലും മേലെയാണ്. അതായത് 12 million, അതായത് 1,20,000 പരം ആളുകൾക്ക് വാക്സിനേഷൻ കിട്ടി. അപ്പം ഇത് വാക്സിനേഷൻ റേറ്റ് നമുക്ക് കൂടിക്കൂടി പോവുകയാണ്. പിന്നെ പറയേണ്ടത് എന്താന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയിൽ ഉപയോഗിക്കുന്നത് രണ്ട് തരം സ്ട്രെയിൻ വാക്സിനേഷൻ ആണ്. ഒന്ന് കോഡ്രിവാലന്റ്. കോഡ്രിവാലന്റ് എന്ന് വെച്ചാൽ നമുക്ക് 65 വയസ്സുള്ളവർക്ക് വരെ കോഡ്രിവാലന്റ് വാക്സിനേഷൻ സ്ട്രെയിൻ വാക്സിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ട്രൈവാലന്റ്, അതിൽ 3 സ്ട്രെയിൻ മാത്രമേ കാണത്തുള്ളൂ. ഇത് എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് നമ്മൾ ഓസ്ട്രേലിയ എന്ന് വെച്ചാൽ, നമ്മുടെ ഓസ്ട്രേലിയയിലെ ഈ തെറാപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേഷൻ, അതായത് TGA എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് വാക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, സേഫ്റ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ മോണിറ്റർ ചെയ്യും. അവർ നേരിട്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ടാണ് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ TGA നമ്മുടെ ഈ വാക്സിൻ ഒരുപാട് ഓർഡർ ചെയ്ത് നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള ലോക്കൽ GPs, ഹോസ്പിറ്റൽസ്, പിന്നെ അതുപോലെ ഒരുപാട് കമ്മ്യൂണിറ്റി പ്ലേസ് സർവീസസ് പ്ലേസസ്, അങ്ങനെ പല ഏരിയയിൽ കൂടി നമുക്ക് ഇത് വിതരണം ചെയ്യാം. എന്തുമാത്രം എഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയിൽ ഈവൻ വർക്ക് പ്ലേസിൽ വരെ ഫ്രീ ആയിട്ട് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളിപ്പം യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരം നമുക്ക് ഫ്രീ വാക്സിനേഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പോരാത്തതിന് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഷെഡ്യൂൾ പ്രകാരം ഈ വാക്സിൻ ചില ആളുകളിൽ ഫ്രീ ആയിട്ടും അവർ കൊടുക്കുന്നുണ്ട്. അതായത് പ്രഗ്നന്റ് ഗർഭിണികളിൽ ഏത് അറ്റ് എനി സ്റ്റേജ് ഏത് ട്രൈമസ്റ്ററിലും ഈ വാക്സിനേഷൻ ഫ്രീ ആണ്. ഏജ് 65 മുകളിലുള്ള എല്ലാവർക്കും ഈ വാക്സിനേഷൻ ഫ്രീ ആണ്. പിന്നീട് അബോർജിനൽ ആളുകളിലും ഈ വാക്സിനേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കപ്പെടുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഈ വാക്സിനും കുട്ടികൾ 6 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടികളിൽ ഈ വാക്സിൻ കൊടുക്കാൻ പെർമിഷൻ ഇല്ല. ഇതൊരു നാഷണൽ ഇതാണ് ഞാൻ പറയുന്നത്. ചില സ്റ്റേറ്റിലെ സ്കൂൾ കുട്ടികൾ, സ്കൂൾ പ്രായമുള്ള 5 to 14 to 18 വയസ്സുള്ള കുട്ടികളിൽ ഫ്രീ, അങ്ങനെ പല രീതിയിലും ഇതിന്റെ എന്താ പറയാ ഫ്രീ അവൈലബിലിറ്റി അവർ ഡിസൈഡ് ചെയ്യുന്നുണ്ട്.
ഇനി ഇൻഫ്ലുവൻസയ്ക്കെതിരെയുള്ള രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ വളരെ ചുരുക്കം കാലാവധിക്ക് മാത്രം ശേഷിയുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധം വളരെ കുറഞ്ഞ കാലാവധിക്ക് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും എടുക്കേണ്ടി വരുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ കാലാവധി രോഗപ്രതിരോധത്തിന് ശക്തിയുള്ള വാക്സിനേഷനുകൾ എപ്പോഴാണ് വരാൻ സാധ്യതയുള്ളത്?
ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഇൻഫ്ലുവൻസ വൈറസ് കോൺസ്റ്റന്റ്ലി പരിണാമം, അതായത് മ്യൂട്ടന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറസ് ആണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ റിസർച്ച് നടക്കുന്നത് ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ അത്രയും ദൂരം നമുക്ക് കവറേജ് കിട്ടുന്ന ഒരു വാക്സിനേഷൻ തയ്യാറാക്കുന്ന രീതിയിലാണ് നോക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല എന്തുമാത്രം അത് ഫലപ്രദമാവും, നമുക്ക് അങ്ങനെ ഒരു യൂണിവേഴ്സൽ വാക്സിനേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ. കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള വാക്സിനേഷൻ ഉണ്ട്. ചില വാക്സിൻ നമുക്ക് ഒരു തവണ എടുത്ത ആജീവനാന്തം നമുക്ക് അതിൽ നിന്നുള്ള ആ രോഗത്തിൽ നിന്നുള്ള പ്രതിരോധം കിട്ടുന്നതാണ്. പക്ഷെ ചില വാക്സിനേഷൻ നമ്മൾ ഒരു വട്ടം എടുത്തതിന് ശേഷം ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോൾ നമ്മളൊരു ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്ന ഒരു വാക്സിനേഷൻ കൂടി കൊടുക്കണം. അതായത് നമ്മൾ എടുത്തതിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ബൂസ്റ്റിംഗ് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്ലുവൻസയിലും ഇപ്പോഴത്തെ റിസർച്ച് നടക്കുന്നത് എങ്ങനെ നമുക്ക് ഒരു ലോങ് ടേം ഡ്യൂറേഷൻ, അതായത് ലോങ് ടേം ഒരു എഫക്റ്റ് നമുക്ക് ഈ വാക്സിൻ നിന്ന് എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് എങ്ങനെ മ്യൂട്ടേഷൻ, ഇപ്പം ഡ്രഗ്സ് പല രീതിയിലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രഗ്സ് ഇറ്റ്സെൽഫ് നമുക്ക് എന്താ പറയാ മ്യൂട്ടേഷനിലൂടെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പല രീതിയിലും നമുക്ക് റിസർച്ച് ചെയ്യാം. ഇപ്പോഴത്തെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ വാക്സിൻ, അതായത് നമ്മൾ കുട്ടികൾക്ക് നോക്കുകയാണെങ്കിൽ ഡിഫ്തീരിയ, പോളിയോ, ടെറ്റനസ്, അങ്ങനെ എല്ലാം കൂടി ചേർന്ന കോമ്പിനേഷൻ വാക്സിൻസ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള വാക്സിൻസ് ഉണ്ട്. അപ്പം ഇത് നമുക്കൊരു യൂണിവേഴ്സൽ വാക്സിൻ ആക്കിയാൽ അതിന്റെ ലിമിറ്റേഷൻസ് എന്തായിരിക്കും അങ്ങനത്തെ വാക്സിൻസ്? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര നാൾ ഇതിന് ഈ ഒരു സ്ട്രെയിനിനെ കവറേജ് ചെയ്യാൻ പറ്റും? അതേ ഇനി അഡീഷണൽ ആയിട്ടുള്ള സ്ട്രെയിനും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പല രീതിയിലും നമ്മൾ ഇപ്പോൾ റിസർച്ച് ഈ ഏരിയയിൽ നടന്നു പോരുന്നുണ്ട്.
ശ്രീ മുഹമ്മദ്, ഇതിൽ ഇപ്പോഴുള്ള വാക്സിനുകൾക്ക് എത്ര മാസത്തെ കാലാവധിയാണ് അല്ലെങ്കിൽ ആ രോഗപ്രതിരോധ ശേഷിയാണ് ഉള്ളത്?
ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസ വാക്സിൻ ഇത് മെയിൻലി നമ്മൾ സീസണൽ വാക്സിൻ എന്നാണ് പറയുന്നത്. അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള വിന്റർ മാസത്തിലാണ് ഈ വാക്സിൻ പ്രധാനമായും കണ്ടുവരുന്നത്. അപ്പം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഡ്യൂറേഷൻ ഇയർലി പറയാൻ പറ്റില്ല. നമ്മൾ ഇയർലി ആ സീസൺ വെച്ചിട്ടാണ് നമ്മൾ പുതിയ വാക്സിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയ സ്ട്രെയിനിലേക്ക് നമ്മൾ പുതിയ ന്യൂ വാക്സിൻ മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷേ ഈ ഇപ്പം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ മ്യൂട്ടേഷൻ, അതുപോലെ ഈ ഓർഗാനിസം ഈ വേറൊരു ഓർഗാനിസം പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ആയാൽ നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന വാക്സിൻ അതിലേക്ക് വർക്കാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എത്ര ക്വിക്കായിട്ടാണ് ഈ വൈറസ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇതിന്റെ പ്രോട്ടീൻ സ്ട്രക്ചറുകളെല്ലാം ചേഞ്ച് ആവുന്നത്.
ശ്രീ മുഹമ്മദ് സലാഹുദ്ദീൻ, വളരെയധികം നന്ദി ഇതേക്കുറിച്ച് ഇത്രയും വിശദമായി എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചതിന്.
താങ്ക് യു ഡെന്നിസ്.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.